ओम नमः शिवाय। डियर लिसनर्स ऑफ shivam.org, द नेक्स्ट प्रोग्राम इज चांडोग्य उपनिषद, स्पिरिचुअल डिस्कोर्स इन मलयालम, प्रेजेंटेड बाय कैवल्यानंद स्वामी गण। थैंक यू। ओम नमः शिवाय।
ഇന്നത്തെ ലക്ഷ്യവേദ സമകാലം അത് പോയി അമ്പ് പോയി ലക്ഷ്യത്തിൽ കൊണ്ട് അപ്പൊ തന്നെ നിൽക്കുക, അങ്ങനെയില്ല. നിൽക്കാം വേഗം ക്ഷയിച്ചാൽ. അമ്പിലിരിക്കുന്ന വേഗം എന്ന് പറയുന്ന ആ സംസ്കാരം ക്ഷയിച്ചു കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കും. മറിച്ചാണെങ്കിലും അത് പൊയ്ക്കൊണ്ടേയിരിക്കും, മറുവശം പിളർന്നു പോകും. അപ്പൊ വേഗം ഉള്ളതുകൊണ്ട് അത് അവസാനിക്കുന്നില്ല. അതുപോലെ പ്രാരബ്ധമാകുന്ന വേഗം ഞാൻ ശരീരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ലക്ഷ്യത്തെ ഭേദിച്ചിട്ടും, തത്വജ്ഞാനം എന്ന് പറയുന്ന ലക്ഷ്യത്തെ ഞാൻ നേടിയിട്ടും അത് പോകുന്നില്ല, അവസാനിക്കുന്നില്ല. ആ ശരീരം നിലനിൽക്കുന്നു. ഇവിടുത്തെ ചോദ്യത്തിന്റെ താല്പര്യം ഇതാണ്, തത്വജ്ഞാനിക്ക് ഈ ശരീരം കൊണ്ട് പ്രയോജനമേ ഇല്ലല്ലോ. പ്രയോജനമില്ലാത്ത ഒന്ന് എങ്ങനെ നിലനിൽക്കണം, എന്തിനു നിലനിൽക്കണം, എന്തിനു നിലനിർത്തണം എന്നാണ്. അവനും പറയുന്നു പ്രയോജനമില്ലെങ്കിൽ ഇത് നിലനിർത്തും. എന്തുകൊണ്ട്? ഇത് ആരംഭിക്കുന്നതിനുള്ള ഹേതുക്കൾ ഉള്ളിടത്തോളം കാലം അത് നിലനിൽക്കും. ആ ഹേതുക്കൾ എന്ന് പറയുന്നത് തന്റെ അന്ധകരണത്തിൽ ഇരിക്കുകയാണ്, അത് ഈ ശരീരത്തോടൊപ്പം വന്നിരിക്കുകയാണ്. പോയി നിലനിന്നേ പറ്റും എന്നർത്ഥം. അതിനാണ് ലക്ഷ്യമുക്ത യേശുവിന്റെ ഉദാഹരണം കൊടുക്കുന്നത്. ആരംഭിച്ചു കഴിഞ്ഞാൽ അതിന്റെ അവസാനം കാണണം, അതുവരെ അത് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ ശരീരവും തത്വജ്ഞാനം കൊണ്ട് ഉടൻ തന്നെ നശിക്കത്തില്ല. ഇനി ഏതെങ്കിലും ഒരുവനിൽ അങ്ങനൊരു തത്വജ്ഞാനം ഉണ്ടായി അവിടെ തന്നെ എല്ലാ സംസ്കാരവും നശിച്ചു, വേഗം ക്ഷയിച്ചതുപോലെ പിന്നെ ഒരു സംസ്കാരവും ശേഷിക്കുന്നില്ല. അങ്ങനെയൊന്നല്ല, ആ തത്വജ്ഞാനത്തോടുകൂടി തന്നെ ദേഹബാധ സംഭവിക്കും, അപ്പൊ തന്നെ മോക്ഷം സംഭവിക്കും. പക്ഷെ അങ്ങനെ വേണമെന്ന് നിയമമില്ല എന്നാണ്. അങ്ങനെ ഒരു നിയമമില്ലാത്തതുകൊണ്ടാണ് ഇന്ന് തത്വജ്ഞാനവും ഉപദേശവും ഗുരുശിഷ്യ ബന്ധവും എല്ലാം നിലനിൽക്കുന്നു. പ്രാരബ്ധത്തെ ആശ്രയിച്ച് നടത്തും. പ്രാരബ്ധം നിലനിൽക്കുന്നു. മറ്റുള്ളതോ ആഗാമി സഞ്ചിതങ്ങളെ കുറിച്ച് ചോദിച്ചുള്ളൂ. അതോ അന്യാനിത്വ അപ്രവൃത്ത അഭിരാനിഹ പ്രാജ്ഞാനോത്പത്തിയർ ഊർധുഞ്ച കൃതാനിവ ക്രിയമാണാനിവ അതീത ജന്മാന്തര കൃതാനിവ അപ്രവൃത്ത ഫലാനി ജ്ഞാനേന ദഹ്യന്തേ പ്രായശ്ചിത്തേനൈവ. പ്രായശ്ചിത്തം പ്രായോ നാമ തപപ്രോക്തം ചിത്തം നിശ്ചയുച്യതി തപോ നിശ്ചയ സംയുക്തം പ്രായശ്ചിത്തം തദിച്യതി. പ്രായശ്ചിത്തം എന്ന് പറയുന്നതിന് മുഖ്യമായി വരുന്നത് തപസ്, അതിന് മുഖ്യമായി വരുന്നത് നിശ്ചയം, അറിവ്, ജ്ഞാനം. രണ്ടും കൂടെ ചേരുമ്പോഴേ പ്രായശ്ചിത്തമാകത്തുള്ളൂ. ഒരാൾ മോഷ്ടിച്ചു, അധർമ്മമാണെന്ന് അറിഞ്ഞു അയാൾ, മോഷണം അധർമ്മമാണോ? പ്രായോ നാമ തപപ്രോക്തം, അയാൾ തപസ് അനുഷ്ഠിക്കുന്നു, അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നു, കൃച്ഛ്രം ചന്ദ്രായണം തുടങ്ങിയ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നു, അത് പ്രായശ്ചിത്തമാണ്. മനസ്സിനെ ആ വഴിക്ക് പോകാതിരിക്കുക, വീണ്ടും അത് ചെയ്യാതിരിക്കുക, തപസ്. തപസ്സുകൊണ്ട് മാത്രം പോരാ, തപസ് ചെയ്താലും വീണ്ടും തപസ്സിനെ മറക്കും, വീണ്ടും പ്രവൃത്തിയിലേക്ക് പോകും, വീണ്ടും മോഷണം നടക്കും, തപസ്സിന്റെ പ്രഭാവം കുറയുന്നു. തപസ് അന്ധകരണത്തിൽ നൽകുന്ന വിശേഷമായ ആ ശക്തിയുടെ പ്രഭാവം കുറയുമ്പോൾ, തപസ്സില്ലാതെ വരുമ്പോൾ വീണ്ടും പാപാചരണത്തിൽ പോവും. അത് പോകാതിരിക്കുന്നതിനാണ് നിശ്ചയം ഉള്ളിൽ ഉറപ്പിക്കുന്നത്. ഒരു കാരണവശാലും ഇനി ആ പാപം ചെയ്യത്തില്ല, മോഷണം ചെയ്യത്തില്ല. ഇത് രണ്ടും കൂടെ കൂടി ചേരുമ്പോൾ അത് പ്രായശ്ചിത്തമാണ്. അപ്പോ പ്രായശ്ചിത്തം കൊണ്ട് എന്ത് ചെയ്യുന്നു? തപസ്സും ഈ നിശ്ചയം കൂടെ കൂടിച്ചേരുമ്പോ ആ പാപം നശിക്കുന്നു, മോഷണം നടത്തി പാപം, അതുകൊണ്ടുണ്ടായ പാപം നശിക്കുന്നു, നശിക്കാമെന്നാണ്. അത് നശിക്കുന്നതുവരെ അതിന്റെ ഫലത്തെ അനുഭവിക്കേണ്ടി വരും. പക്ഷേ ആ കർമ്മങ്ങളും തപോരൂപത്തിലുള്ള കർമ്മങ്ങളും നിശ്ചയരൂപത്തിലുള്ള ബോധവും അതിന്റെ പൂർണ്ണതയിലെത്തുമ്പോൾ ആ കർമ്മദോഷത്തിന്റെ ഫലം പിന്നീട് അനുഭവിക്കേണ്ടി വരുന്നില്ല, അതെല്ലാം ഇല്ലാതായി പോകും, നശിച്ചു പോകുന്നു. ഒരു കർമ്മം ഉണ്ടായാൽ, ഒരു കർമ്മ സംസ്കാരം ഉണ്ടായാൽ അത് നശിക്കാൻ പാടില്ല, നിലനിൽക്കണം എന്ന് നിയമമില്ല എന്നാണ് പറയുന്നതിന്റെ താല്പര്യം. ഒരു ജീവനിൽ ഏതെങ്കിലും ഒരു കർമ്മ സംസ്കാരം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അനുഭവം കൊടുക്കാതെ നശിക്കത്തില്ല എന്ന് നിയമമില്ല. പ്രായശ്ചിത്തം ശരിയായ രീതിയിൽ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അത് ഫലം കൊടുക്കാതെ തന്നെ നശിക്കും. അതുകൊണ്ടല്ലേ പറയുന്നു നിന്നിൽ ഇന്ന ദോഷമുണ്ട്. പക്ഷെ ആ ദോഷം നിനക്ക് ഒഴിവാക്കാം, ഒഴിവാക്കാൻ വേണ്ടി നീ ഇന്നത് ചെയ്യണം, നാമം ജപിക്കണം, അല്ലെങ്കിൽ ഇന്ന അനുഷ്ഠാനം ചെയ്യണം എന്നൊക്കെ പറയുന്നത് സാർത്ഥകമാകുന്ന അങ്ങനെയാണ്. അപ്പൊ അവിടെ ചോദിക്കും, കർമ്മനിയമം ദൃഢമാണെങ്കിൽ, കർമ്മം അവശ്യം ഫലം കൊടുക്കുന്നതാണെങ്കിൽ പിന്നെ ഇതുകൊണ്ട് എന്താ പ്രയോജനം? വരേണ്ടത് വരത്തില്ലേ? അനുഭവിക്കേണ്ടത് അനുഭവിച്ചല്ലേ തീരത്തുള്ളൂ? അനുഭവിക്കേണ്ടത് അനുഭവിച്ചില്ലെങ്കിൽ പിന്നെ കർമ്മനിയമത്തിന് എന്താ വേണ്ട പ്രസക്തി എന്താ എന്നൊക്കെ സാധാരണ ചോദിക്കും. അത് യുക്തിയാണ്. യുക്തിയുടെ ശരി തന്നെയാണ്. കാരണം കർമ്മവും നമ്മൾ പറയും, പ്രവൃത്തിയുണ്ടോ ഫലമുണ്ട്, സാധാരണ പറയുന്നതാണ്. അത് സാമാന്യമായ നിയമം തന്നെയാണ്. പ്രവൃത്തി ഉണ്ടെങ്കിൽ ഫലം തീർച്ചയായിട്ടുമുണ്ട്. പക്ഷെ അതിന് ചില അപവാദങ്ങളുണ്ട്. ഏത് നിയമം? അപവാദം എങ്ങനെയാണ്? ആ പ്രവൃത്തിയുടെ ഫലം അതില്ലാതെയാകാം, പ്രവൃത്തിക്ക് ഫലം ഇല്ലാതെ വരാം. അതെങ്ങനെ ഇല്ലാതെ വരാം? വേഗത്തെ തടുക്കാം അല്ലേ, ലക്ഷ്യത്തിലേക്ക്, ലക്ഷ്യമുക്തമായ യേശു ലക്ഷ്യത്തിലേക്ക് വിട്ടു. അത് ലക്ഷ്യത്തിലെത്തുന്ന മുമ്പേയും പതിക്കാം, എവിടെയെങ്കിലും വെച്ച് അതിനെ തടുത്താൽ മതി. സ്വാഭാവികമായും അത് ലക്ഷ്യത്തെ ഭേദിക്കേണ്ടതാണ്. പക്ഷെ ഇടയ്ക്ക് തടുത്തു കഴിഞ്ഞാൽ അതവിടെ നിൽക്കും. കർമ്മം അവശ്യമായി ഫലം കൊടുക്കേണ്ടതാണ്. കർമ്മമുണ്ട്, അതുകൊണ്ട് യോഗികളും മറ്റും പറയും നിന്നൽ ഇന്ന ദോഷമിരിക്കുന്നു, ആ ദോഷം നീ അനുഭവിക്കുന്നു. പക്ഷെ ഞാൻ പറയുന്നതെന്ന് ചെയ്തു കഴിഞ്ഞാൽ നിനക്കതിൽ നിന്നും മോചനം നേടാം. എന്താണ് പ്രായശ്ചിത്തം? പ്രായശ്ചിത്തത്തിന് അപ്പോൾ കർമ്മത്തിന്റെ ഫലത്തെ ചിലപ്പോൾ തടയാൻ പറ്റും, ചിലപ്പോൾ ആ ഫലത്തെ ലഘൂകരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ കർമ്മഫലത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റും. എല്ലാം പ്രായശ്ചിത്തത്തിന് കഴിയും. അങ്ങനെ ലക്ഷ്യമുക്തമായ യേശുവിനെ മാർഗത്തിൽ തടയുന്നത് പോലെ അവിടെ എന്ത് സംഭവിക്കുന്നു? തടയുമ്പോൾ അതിന്റെ വേഗം ക്ഷയിക്കുന്നു. വേഗം ഉള്ളിടത്തോളമേ അതിന് സഞ്ചരിക്കാൻ പറ്റും. വേഗം ക്ഷയിച്ചു പോയാലോ? പക്ഷെ ഒരു നിയമം പറയുന്നതാണ്, ഒരു കർമ്മം അതിന്റെ ഫലത്തെ കൊടുക്കാതെ ആ കർമ്മ സംസ്കാരം നശിക്കത്തില്ല എന്ന് പറയും. അത് ശരിയാണ്, നമ്മളങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ലക്ഷ്യമുക്തമായ യേശുവിനെ വഴിയിൽ തടുത്താൽ ആ വേഗം ഇല്ലാതാകുന്നു. അതുപോലെ പ്രായശ്ചിത്തം അനുഷ്ഠിക്കുമ്പോൾ എന്ത് വരുന്നു? ആ കർമ്മ സംസ്കാരം നശിക്കുന്നു. പ്രായശ്ചിത്തം ദൃഢമല്ലെങ്കിലോ കർമ്മ സംസ്കാരം പൂർണ്ണമായും നശിക്കത്തില്ല. അപ്പോൾ കർമ്മഫലം അനുഭവിക്കും, പക്ഷെ അത് തീവ്രത കുറയും. സാധാരണ ആൾക്കാർ പറയാറില്ലേ, ഇതൊന്നും അറിയാത്ത സാധാരണ മനുഷ്യൻ കണ്ണിന് കൊള്ളാനുള്ളത് പിരിയത്ത് കൊണ്ടെന്ന് പറയും. തത്വശാസ്ത്രം ഒന്നും മനസ്സിലാക്കാത്ത ആൾക്കാർ പറയുന്നു. അതുകൊണ്ട് പറയും എന്താണ് അത്, ആ ആപത്ത് മാറിക്കിട്ടി, ഈശ്വര അനുഗ്രഹം കൊണ്ട് മാറിക്കിട്ടി, ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് മാറിക്കിട്ടി, ദേവതകളുടെ അനുഗ്രഹം കൊണ്ട് മാറിക്കിട്ടി എന്നൊക്കെ പറയുന്നത് തത്വം ഇതാണ്. എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നു? കാരണം അതും കർമ്മനിയമത്തിൽപ്പെടുന്നതാണ്. കർമ്മം അവശ്യം ഫലം കൊടുക്കണമെന്നുള്ളത് കർമ്മത്തിന്റെ നിയമമാണ്. പക്ഷെ ചില സന്ദർഭങ്ങളിൽ മറ്റൊരു കർമ്മം കൊണ്ട് അതിനെ തടുക്കാം എന്ന് പറയുന്നത് കർമ്മ നിയമത്തിൽപ്പെടുന്നതാണ്. അങ്ങനെ ഒരു നിയമം കൂടിയുണ്ട്. അതാണ് ഇവിടെ പ്രായശ്ചിത്തത്തെ ഉദാഹരണമായിട്ട് പറയുന്നത്. പ്രായശ്ചിത്തം കൊണ്ട് കർമ്മ സംസ്കാരം ഭാഗികമായോ അല്ലെങ്കിൽ പൂർണ്ണമായോ നശിക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ കർമ്മഫലം അനുഭവിക്കേണ്ടി വരത്തില്ല. ചില സ്ഥലങ്ങളിൽ പറയുന്നതാണ്, പ്രായശ്ചിത്തം ചെയ്താലും ശരി കർമ്മത്തിന്റെ ഫലം അനുഭവിച്ചേ തീരും. പിന്നെ പ്രായശ്ചിത്തം കൊണ്ട് എന്താണോ, പ്രായശ്ചിത്തം കൊണ്ട് ആ പാപകർമ്മം ഇത്തിരി വീണ്ടും അവന് പ്രേരണ ഉണ്ടാകാതിരിക്കാം, അങ്ങനെ ചില സ്ഥലങ്ങളിൽ പറയും. അങ്ങനെ പറയുന്ന എന്തുകൊണ്ട്? കാരണം അവിടെ ആ പ്രായശ്ചിത്തം ആ കർമ്മത്തിന്റെ സംസ്കാരത്തെ പൂർണ്ണമായും നശിപ്പിക്കുന്നതിന് ഉതകാത്തുകൊണ്ടാണ്. പ്രായശ്ചിത്തം അതുപോലെ ദൃഢമായി കർമ്മം എത്രമാത്രം ദൃഢമാണോ അതിനനുസരിച്ചുള്ള പ്രായശ്ചിത്തം. സ്മൃതികളിലും മറ്റും പറയും, ബ്രഹ്മഹത്യാ പാപം, ബ്രാഹ്മണനെ കൊന്നാൽ പാപമാണ്, അതിന് പ്രായശ്ചിത്തം ഇരിക്കും. ആ പാപത്തിൽ നിന്നുള്ള അതിനെന്താണ് വളരെ വളരെ ക്ലിഷ്ടമായ അനുഷ്ഠാനം, ശരീരത്തെയും വളരെ ക്ലേശിപ്പിക്കുന്ന അനുഷ്ഠാനങ്ങൾ പറയും. അങ്ങനെയുള്ള അത്രയും തീവ്രമായ അനുഷ്ഠാനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എന്താണോ അതിന്റെ ഫലം അതിൽ നിന്ന് മോചിക്കാമെന്ന് പറയും. കർമ്മവും ഫലവും എല്ലാം ഈശ്വര നിശ്ചയമല്ലേ? അപ്പൊ അതിനെ എങ്ങനെ മാറ്റാൻ പറ്റും? പ്രായശ്ചിത്തം ഈശ്വര നിശ്ചയം തന്നെ, അതുകൊണ്ട് മാറ്റാം. ഇത് തന്നെയാണ് അനുഗ്രഹം കൊണ്ട് പാപം നശിക്കുന്നു എന്നെല്ലാം പറയുന്നതിന്റെ ഇത്. സാധാരണ കൂടുതലും പ്രയോഗിക്കുന്ന ജ്യോത്സ്യന്മാരാണ്. അവർ പറയും ഇന്ന ദോഷമുണ്ട്, പക്ഷെ ഇന്നത് ചെയ്താൽ മതി മാറിക്കിട്ടും എന്ന് പറയും. അതുപോലെയാണ് ഇവിടെ പറയുന്നത്, പ്രായശ്ചിത്തം കൊണ്ട് കർമ്മ സംസ്കാരം നശിക്കാം. പിന്നെ വേറൊന്നും പറയും, പ്രായശ്ചിത്തം അത് പ്രതിബന്ധത്തെ ഉണ്ടാകും, ചിലപ്പോൾ നശിപ്പിക്കത്തില്ല. കർമ്മത്തിന് ദോഷത്തെ ഉണ്ടാക്കുന്ന സംസ്കാരമുണ്ടെങ്കിൽ പ്രായശ്ചിത്തം അതിന് പ്രതിബന്ധം ഉണ്ടാകും. അങ്ങനെയും ചിലപ്പോൾ സംഭവിക്കും, പ്രതിബന്ധം ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും തൽക്കാലം അത് ഫലത്തെ കൊടുക്കത്തില്ല. പക്ഷേ പ്രതിബന്ധമായ പ്രായശ്ചിത്ത കർമ്മത്തിന്റെ ശേഷി കുറയുമ്പോൾ വീണ്ടും അത് ഫലം കൊടുക്കാൻ തുടങ്ങും. അങ്ങനെയും സംഭവിക്കും. അതുകൊണ്ടും ചില സ്ഥലങ്ങളിൽ പറയുന്ന എന്താണ്, പ്രായശ്ചിത്തം കൊണ്ട് സംസ്കാരം നശിക്കത്തില്ല എന്ന് പറയുന്ന ഈ അർത്ഥത്തിലാണ്. പാപത്തിന്റെ ശക്തി കൂടിയും പ്രായശ്ചിത്തത്തിന്റെ ശക്തി കുറഞ്ഞു വരുന്നു കഴിഞ്ഞാൽ പാപത്തിന് പ്രായശ്ചിത്ത പ്രതിബന്ധമാകത്തേ ഉള്ളൂ. തൽക്കാലം ഒരു സമാധാനം, ജാമ്യം, വീണ്ടും വിചാരണ നടത്തി ശിക്ഷിക്കും, വീണ്ടും ആ കർമ്മ സംസ്കാരം പ്രബുദ്ധമാകും, വീണ്ടും ആ കർമ്മത്തിന്റെ ഫലത്തെ അനുഭവിക്കേണ്ടി വരും. അതായത് കർമ്മത്തെയും പ്രായശ്ചിത്തെയും സംബന്ധിച്ച് സ്മൃതികളിൽ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മൾ ചില സ്ഥലങ്ങളിൽ പറയും അങ്ങനെ എന്താണ് പ്രായശ്ചിത്തം ചെയ്താലും കർമ്മഫലം അനുഭവിച്ചേ പറ്റൂ എന്ന് പറയുന്ന ആ രീതിയിലാണ്. പക്ഷേ അത് കർമ്മ സംസ്കാരത്തെ ക്ഷയിപ്പിക്കുന്നതുമാണ് എന്നാണ്. ഇത് അംഗീകരിക്കാമെങ്കിൽ പിന്നെന്താണ് ഞാൻ അഗ്നി സർവകർമാണി ഭസ്മസാത്പുരുതേ തഥാ ഇത് സ്മൃതേശ്ച എന്ന് പറയുന്ന സ്മൃതിയുടെ താല്പര്യം മനസ്സിലാകും. പ്രായശ്ചിത്തത്തിന് പോലും കർമ്മത്തെ സംസ്കാരത്തെ ഇല്ലാതാക്കാൻ കഴിയുമെങ്കിൽ ജ്ഞാനത്തിന്റെ കാര്യം പറയാനുണ്ടോ? ജ്ഞാനം എന്ത് ചെയ്യുന്നു? സർവ കർമ്മങ്ങളെയും ഭസ്മമാക്കുന്നു. ഇത് നമ്മളവിടെ ചർച്ച ചെയ്തതാണ്. തത്വബോധത്തിൽ കർമ്മമില്ല, തത്വബോധത്തിൽ ജീവന് കർമ്മ താതാത്മ്യമില്ല. പിന്നെ ഇവിടെ കർമ്മ സംസ്കാരം, അതിനോട് താതാത്മ്യമില്ല. കർമ്മമുണ്ടോ, കർമ്മത്തിന്റെ സംസ്കാരമുണ്ടോ, അതിന് പ്രതിബന്ധമുണ്ടോ, അത് നശിക്കുന്നോ, അത് ഫലത്തെ കൊടുക്കുന്നോ, ഇത്തരം കാര്യങ്ങളൊന്നും തത്വജ്ഞാനിയെ സംബന്ധിച്ച് വിഷയമേ അല്ല. ജ്ഞാനത്തിൽ ഇതിനൊന്നും നിലനിൽപ്പില്ല. അവിടെ കർമ്മമില്ല, പ്രായശ്ചിത്തമില്ല. തത്വജ്ഞാനിക്ക് പ്രായശ്ചിത്തം ചെയ്ത് എന്തെങ്കിലും കർമ്മഫലത്തെ ഒഴിവാക്കേണ്ട കാര്യമില്ല. ഹോമം, പൂജ, ജപം, പ്രാർത്ഥന തുടങ്ങിയ കാര്യങ്ങളിലൂടെ പാപത്തെ ഒഴിവാക്കേണ്ട കാര്യം തത്വജ്ഞാനിക്കില്ല. അതിലൂടെ പാപത്തെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് തത്വജ്ഞാനത്തിന്റെ അപൂർണതയാണ്. ഇത് തന്നെ മനസ്സിലാണ്. പക്ഷെ അജ്ഞനതിന്റെ ഇതിന്റെയൊക്കെ സഹായത്തോടുകൂടി പാപത്തേക്ക് ഒഴിവാക്കും. അതിന് ജ്ഞാനാഗ്നി ദഹിപ്പിക്കുന്നു എന്ന് പറയുന്നു. ദഹിപ്പിക്കുന്നു എന്ന് പറയാൻ എന്താ കാരണം? ഇതിനെല്ലാം കാരണമായിരിക്കുന്ന അജ്ഞാനം, അത് ജ്ഞാനം കൊണ്ട് നശിച്ചു. പിന്നെ അജ്ഞാന കാര്യങ്ങൾക്ക് ജ്ഞാനി എങ്ങനെ ബന്ധിക്കാൻ കഴിയും? അജ്ഞൻ ഉറങ്ങുന്നു, ഉണരുന്നു, അജ്ഞാനം ബന്ധിക്കുന്നു അജ്ഞൻ. ജ്ഞാനി ഉറങ്ങുന്നു, ഉണരുന്നു, പക്ഷെ അജ്ഞാനം ഞാനീ ബന്ധിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? അജ്ഞാനി താൻ അജ്ഞാനത്തിൽ നിന്ന് മുക്തനാണ്, തന്നിൽ അജ്ഞാനമില്ല എന്നുള്ള ബോധത്തിലാണ് ഉറങ്ങിയത്. സത്സമ്പത്തി സംഭവിച്ചു. പിന്നെ ഞാൻ എന്തിനാ ഉറങ്ങുന്നത്? ഇപ്പോഴും ജ്ഞാനത്തിൽ ഉണർന്നിരുന്നാ പോരെ? എപ്പോഴും ഉണർന്നിരിക്കുന്നതിന് ജ്ഞാനം വേണമെന്നില്ല. ഒരു പിരിച്ചാലും ലൂസായാലും പിന്നെ ഉറങ്ങാൻ പറ്റത്തില്ല. ജ്ഞാനത്തിന്റെ ആവശ്യമില്ല. ജ്ഞാനം അല്ല ഉറക്കത്തെയും ഉണർവിനെയൊക്കെ തീരുമാനിക്കുന്നു. അതിനാണ് ഇവിടെ പ്രാരബ്ധം എന്ന് പറയുന്നത്. അത് അതിന്റെ വഴിക്ക് പ്രവർത്തിക്കും. അതെന്താ? അതെവിടുന്ന് വന്നത്? അത് ഈ പ്രപഞ്ച സൃഷ്ടികർത്താവിന്റെ വ്യവസ്ഥകളാണ്. ആ പ്രപഞ്ച സൃഷ്ടാവിന്റെ വ്യവസ്ഥകളനുസരിച്ച് അത്തരം കാര്യങ്ങൾ സംഭവിച്ചോളൂ. ഞാനിക്ക് അതിനെക്കുറിച്ച് വ്യാകുലതകളൊന്നുമില്ല. ഞാൻ ഉറങ്ങുന്നു, അത് ഉണർന്നിരിക്കുന്നു. ഞാൻ ഉറങ്ങുന്ന കണ്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെന്ത് വിചാരിക്കും? എനിക്ക് ജ്ഞാനമില്ലെന്ന് വിചാരിക്കത്തില്ലേ? അങ്ങനെയൊന്നുള്ള ആശങ്കകൾ ജ്ഞാനിയുടെ മനസ്സിൽ. അതെല്ലാം എന്താണോ പ്രാരബ്ധ അധീന. ജ്ഞാനിയെ സംബന്ധിച്ച് തന്റെ ശരീരം മാത്രമല്ല ഈ ജഗത്ത് മുഴുവൻ പ്രാരബ്ധാധീനമാണ്. തന്റെ ദൃഷ്ടി തന്റെ പ്രാരബ്ധത്തിൽ നിൽക്കുന്നതാണ്. ജഗത്ത് മുഴുവൻ തന്റെ പ്രതീതിയിൽ നിൽക്കുന്നതാണ്. അതുകൊണ്ട് ജ്ഞാനാഗ്നി ഭസ്മസാത്പുരുതേ സർവകർമാണി. അതുകൊണ്ട് ജ്ഞാനിയുടെ ഉണർവിനെ കുറിച്ചോ ജ്ഞാനിയുടെ ഉറക്കത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഉറക്കം ഉണർവ് ഇനി സ്വപ്നം ജ്ഞാനിയുടെ സ്വപ്നത്തെ കുറിച്ചോ ഒന്നും അജ്ഞാനി വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ മതി. മറ്റുള്ളവരുടെ കാര്യം നോക്കാൻ പോകേണ്ട കാര്യമില്ല. വിശേഷിച്ച് ജ്ഞാനിയുടെ കാര്യം ജ്ഞാനി എന്ന് കൈകാര്യം ചെയ്തു. അതിൽ ഈ അജ്ഞാന ശങ്കകൾക്കൊന്നും ഇവിടെ പ്രസക്തിയില്ല എന്നാണ്. അത് സൂര്യനിൽ ഇരുട്ടിനെ ശങ്കിക്കുന്ന പോലെയാണ്, ഇവിടെ ഉള്ളതുകൊണ്ട് അവിടെ ഇരുളായിക്കൂടെ എന്ന് ശങ്കിക്കുന്ന പോലെയാണ്. അല്ലെങ്കിൽ അന്ധൻ പ്രകാശത്തെ ആക്ഷേപിക്കുന്ന പോലെയാണ്. അന്ധൻ പറയുന്ന എന്ത് പ്രകാശം? അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അത് ഞാൻ അറിയേണ്ടായിരുന്നു, ഞാൻ അറിയാത്ത എന്തൊന്ന് പ്രകാശം എന്ന് പറഞ്ഞ് പ്രകാശത്തെ ഒരു അന്ധന് പുച്ഛിക്കാൻ കഴിയും. അതുപോലെയുള്ളു അവിടെ സർവകർമ്മങ്ങളും ഭസ്മമായിരിക്കുന്നു. ക്ഷീയന്തേ ചാസ്യ കർമാണി നിജാധർമ്മണെ നമ്മൾ ചർച്ച ചെയ്താണ് പ്രശ്നം ദൃഷ്ടി പരാഹരേ. കർമ്മങ്ങളെല്ലാം ക്ഷയിക്കുന്നു, പിന്നെ സഞ്ചിതം ആഗാമി പ്രാരബ്ധം എല്ലാം പോകുന്നു. അതുകൊണ്ട് തന്നെ ഇനി പ്രാരബ്ധത്തെ നമ്മൾ അംഗീകരിക്കുന്നുണ്ടോ? പ്രാരബ്ധം ഒന്നുണ്ടെന്ന് അതുണ്ടോ? പ്രാരബ്ധത്തെ അംഗീകരിക്കുമ്പോൾ തന്നെ അതില്ല. എന്തുകൊണ്ട്? പ്രാരബ്ധം സർവർക്കും ഉള്ളതാണ്. ഒരു ശരീരം കൊടുക്കുന്നതിന് ആ ശരീരത്തിൽ സുഖഭോഗങ്ങൾക്ക് കാരണമായി വരുന്ന ആ സംസ്കാരത്തെയാണ് പ്രാരബ്ധം എന്ന് പറയുന്നത്. അതുകൊണ്ട് വരുന്ന ശരീരത്തെയും പറയും പ്രാരബ്ധം, രണ്ടിനും പറയും പ്രാരബ്ധം. ഈ ശരീരത്തിന് കാരണമായിരിക്കുന്ന സംസ്കാരത്തെ പ്രാരബ്ധം എന്ന് പറയും, ഈ ശരീരത്തെ പ്രാരബ്ധം എന്ന് പറയും, ഈ ശരീരത്തിൽ നടക്കുന്ന സുഖദുഃഖാനുഭവങ്ങളെയും പ്രാരബ്ധം എന്ന് പറയും. ഇത് സർവജീവി സാധാരണമായ കാര്യമാണ്. ഓരോ ശരീരവും ഓരോരുത്തരും എടുക്കുന്ന പ്രാരബ്ധം കൊണ്ടാണ്. പക്ഷെ പ്രാരബ്ധം സത്യമായിരിക്കുന്ന ഓരോരുത്തർക്കും എന്തുകൊണ്ട് ഇതെല്ലാം സത്യമായി അനുഭവിക്കുന്നുണ്ട്? തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാരബ്ധം കേവല പ്രതീതി മാത്രം, അനുഭവത്തിൽ നിലനിൽക്കുന്നു പരമാർത്ഥമല്ലാതെ. അപ്പോൾ പരമാർത്ഥമല്ലാതെ നിൽക്കുന്ന ഒന്നിനെ ഉണ്ടെന്ന് പറയാൻ കഴിയും? ഇല്ല. അതുകൊണ്ട് പറയാം എന്താണ്, തത്വജ്ഞാനിക്ക് പ്രാരബ്ധം ഇല്ല. തത്വജ്ഞാനിക്ക് സ്വസ്വരൂപമല്ലാതെ, ആത്മാവല്ലാതെ, അല്ലെങ്കിൽ ആത്മാവിൽ നിന്ന് വേറിട്ട് ഒന്നും തന്നെ നിലനിൽക്കുന്നില്ല. ഒന്നുകിൽ പറയാം ആത്മാവ് മാത്രമേ നിലനിൽക്കുന്നു ഉള്ളൂ, മറ്റൊന്നും നിലനിൽക്കുന്നില്ല എന്ന് പറയാം. അല്ലെങ്കിൽ പറയാം എന്താണ്, സർവവും ആത്മാവായി നിലനിൽക്കുന്നു. സർവഭൂതസ്ഥം ആത്മാനം സർവഭൂതാനി ചാത്മനി, ഇതാണ് തത്വജ്ഞാനിയുടെ നില. അപ്പോ പിന്നെ ഇവിടെ പ്രാരബ്ധം പ്രാരബ്ധമില്ല. ആത്മാവല്ലാതെ മറ്റൊന്നില്ല. ഏകമേവ അദ്വിതീയം എന്ന് പറഞ്ഞു. ദ്വിതീയമില്ല അവിടെ, അദ്വൈതമാണ്. ആ നിലയ്ക്ക് തത്വജ്ഞാനിക്ക്, അതായത് ഇവിടെ പറയുന്ന ശരീരപാദത്തിന് മുമ്പ് തന്നെ ശരീരമില്ല. അതുകൊണ്ട് എന്ത് പറയുന്നു, മുക്തൻ എന്ന് പറയുന്നു, വിദേഹമുക്തൻ എന്ന് പറയുന്നു. ദേഹമിരിക്കുക തന്നെ ദേഹമില്ല, അതുകൊണ്ട് വിദേഹനായി അങ്ങനെ പറയും. പിന്നെ ദേഹം കൂടി നശിച്ച്, പ്രാരബ്ധം കൂടി നശിച്ചിട്ട് വിദേഹനായി അങ്ങനെയും പറയാം. വിദേഹ കൈവല്യത്തെ പ്രാപിച്ചു, മോക്ഷത്തെ പ്രാപിച്ചു എന്ന് പറയാം. ഈ ഏത് നിലയിലും പറയാം. അതുകൊണ്ട് അവന്റെ തത്വജ്ഞന്റെ സർവകർമ്മങ്ങളും ക്ഷയിക്കുന്നു, പ്രാരബ്ധം ഉൾപ്പെടെ. കാരണം ഇവിടെ സർവകർമാണി ഭസ്മസാത്പുരി എന്ന് പറയുമ്പോൾ സർവകർമ്മങ്ങളും എന്ന് പറയുമ്പോൾ പ്രാരബ്ധം ശേഷിക്കുന്നു എന്ന് എങ്ങനെ പറയാൻ പറ്റുമെന്ന് ചോദിക്കും. പ്രാരബ്ധവും നശിക്കുന്നു, പ്രാരബ്ധമില്ല. കേവല പ്രതീതി ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ട് പ്രാരബ്ധം കേവല പ്രതീതിയാണ്, അതുകൊണ്ട് അത് നിലനിൽക്കുന്നില്ല എന്ന് പറയാം. അപ്പം ഞാൻ എന്താണ്, പരമാത്മഭാവം മാത്രം. അതാണ് തത്വജ്ഞാനിടുന്നില്ല. അതിനപ്പുറം ഇവിടെ ഭാഷകാരൻ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം. തത്വജ്ഞാനത്തിന്റെ ഈ ഒരു നിലയല്ല, ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ തത്വമസി. ആ തത്വമസിയെ വ്യാഖ്യാനിക്കുന്നിടത്ത് ഈ ജ്ഞാനത്തിന്റെ നില, ജ്ഞാനനിഷ്ഠ അല്ലാതെ അതിനപ്പുറമായിട്ടൊരു സമാധിയെക്കുറിച്ചൊന്നും പറയുന്നില്ല. ധാരാളം കേട്ടിട്ടുള്ള സമാധിയെക്കുറിച്ചൊരു ചർച്ച ഇവിടെയില്ല. അതിനാണ് ശങ്കരാദ്വൈതം എന്ന് പറയുന്നത്. സമാധി കൂടാതെയുള്ള അദ്വൈതം, അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. എനിക്ക് സമാധിയോട് എന്തെങ്കിലും വിരോധം ഉള്ളതുകൊണ്ടോ സമാധിയില്ലാത്തതുകൊണ്ടുള്ള നിരാശ കൊണ്ടോ ഒന്നും പറയുന്നതല്ല ഭാഷ്യകാരൻ. ഇങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്, തത്വജ്ഞാനത്തെ അങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്.